പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങളിൽ നാലാമത്തേതാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5:6 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇതാണ് ഇന്ന് പഠന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗ്യം. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇതിന് സമാന്തരമായി ലൂക്ക എഴുതിയ സുവിശേഷത്തിലുണ്ട്, വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാക്കപ്പെടും. വിശക്കുന്നവർ ഭാഗ്യവാന്മാർ തൃപ്തരാക്കപ്പെടും എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത്, മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വന്നപ്പോഴേക്കും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്നായി. മാത്രമല്ല, വിശപ്പിനും ദാഹത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കാര്യം അത് നീതിയായി ഇവിടെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. സംതൃപ്തരാക്കപ്പെടും എന്നത് രണ്ട് സുവിശേഷത്തിലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ആരംഭത്തിൽ തന്നെ കണ്ടതാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ മത്തായിയും ലൂക്കായും അവതരിപ്പിക്കുന്ന രണ്ട് വിധത്തിലാണ്. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് ആധ്യാത്മികമായ ഒരു മാനം കൂടുതലായി നൽകുന്നതും. ലൂക്കായുടെ സുവിശേഷത്തിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുമ്പോൾ അധിക പങ്കും ശ്രദ്ധ വരുന്നത് മനുഷ്യൻ്റെ ഭൗതിക യാഥാർത്ഥ്യത്തിലേക്കാണ്. അതുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. പക്ഷേ വിശക്കുന്ന മനുഷ്യന് ആഹാരം ആവശ്യമാണ്. അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ എല്ലാ വിശപ്പിനെയും ഉൾക്കൊള്ളും. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ വിശപ്പിന് ഒരു ആധ്യാത്മിക മാനം, സാമൂഹികമായ ഒരു മാനം കൂടുതലായിട്ട് കൊടുക്കുകയാണ്. ആദ്യമേ വിശപ്പും ദാഹവും. നമുക്കറിയാം, വിശക്കുന്നവർക്കേ വിശുന്നവർക്കേ അറിയൂ എന്താണ് വിശപ്പെന്ന്. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന വ്യക്തികൾ, ജീവിക്കാൻ വിശപ്പടക്കാൻ ആഹാരം ലഭിക്കാത്തവർ, എവിടെ കിട്ടുമെന്നറിയാതെ പട്ടിണി കഴിയുന്നവർ, അവർക്കറിയാം എന്താണ് വിശപ്പെന്ന്. വിശപ്പ് അനുഭവപ്പെടുമ്പോൾ ഏത് വിധേനയും വിശപ്പടക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കും. നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ മോഷ്ടിച്ചു എന്ന് വരും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ആഗ്രഹിച്ചതുകൊണ്ടല്ല, നിയമവിരുദ്ധമാണെന്നറിയാം, എന്നാലും മറ്റൊരു മാർഗവുമില്ലാത്തപ്പോൾ വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കാനും അപകടങ്ങൾ നേരിടാനും ഒക്കെ മനുഷ്യൻ തയ്യാറായി എന്ന് വരും. ഏത് വിധേനയും ഭക്ഷിച്ചേ മതിയാവും. ശരീരത്തിൻ്റെ ആവശ്യമാണത്. ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം ആവശ്യമാണ്. അപ്പോൾ ഈ ആഹാരം തേടിയുള്ള മനുഷ്യൻ്റെ പ്രയത്നം, മനുഷ്യൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഇതിനേക്കാളും തീക്ഷ്ണമാണല്ലോ ദാഹം. ദാഹശമനം കിട്ടാത്തപ്പോൾ മനുഷ്യൻ എവിടെയെങ്കിലും പോയി കിട്ടുന്നതെന്തും കുടിക്കാനായിട്ട് ശ്രമിക്കും. കടൽ യാത്രക്കാരെക്കുറിച്ച് പറയാറുണ്ട്, ശുദ്ധജലം ഇല്ലാതെ കടൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ അവസാനം കടൽ ജലം കുടിക്കുന്നതായിട്ട്. അത് നാശത്തിലേക്ക് നയിക്കുമെന്നറിഞ്ഞിട്ടും കുടിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ വിശപ്പും ദാഹവും മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളാണ്. അത് പരിഹരിക്കാനായിട്ട് മനുഷ്യൻ കഴിയുന്നതെല്ലാം ചെയ്യും. ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് യേശു സുവിശേഷ ഭാഗ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് പോലെ ഇതിന് പരിഹാരം കണ്ടെത്തുന്നവരെ വിശ്രമിക്കാൻ സാധിക്കാതെ ജീവൽ പ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യമായതിനെ കണ്ടുകൊണ്ട് അതിന് പരിഹാരം അന്വേഷിക്കുന്നത് പോലെയാണ് മനുഷ്യൻ നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യേണ്ടത്. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. ഇനി എന്താണ് നീതി എന്ന് പറയുന്നുകൊണ്ട് അർത്ഥമാക്കുക? പലതരത്തിലുള്ള നിർവചനങ്ങൾ നീതിക്ക് കൊടുക്കാറുണ്ട്. സാമൂഹ്യനീതി എന്ന രീതിയിലാണ് പൊതുവേ ഇത് അറിയപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ലഭിക്കുന്നതിനെ നീതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവകാശപ്പെട്ടത് ലഭിക്കുന്നത് നീതി. അപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള മുറവിളി കൂട്ടുക, എൻ്റെ നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ് പലപ്പോഴും സംഭവിക്കുക. പക്ഷേ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നീതി എന്നതുകൊണ്ട് ഇത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. ദിക്കായിയോസ് എന്ന് ഗ്രീക്കിലും എന്ന് അഡ്ജക്റ്റീവായിട്ട് വിശേഷണമായിട്ടും ദിക്കായിയോസുനെ എന്ന് നാമമായിട്ടും ഉപയോഗിക്കുന്ന നീതി, നീതിമാൻ എന്ന പദത്തിന് പല അർത്ഥ തലങ്ങളുണ്ട് ബൈബിളിൽ, പ്രത്യേകിച്ചും സുവിശേഷത്തിലും. ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായൊരു ജീവിതത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ നീതി എന്നതുകൊണ്ട് ബൈബിൾ പൊതുവെ അർത്ഥമാക്കുക. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക. എങ്ങനെയാണ് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നത്? ദൈവം ആഗ്രഹിച്ച വിധത്തിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുക, മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിലും മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിലും നിലനിൽക്കേണ്ട ഒരു ക്വാളിറ്റി, ഒരു വിശേഷണമായിട്ടാണ് നീതിയെ ബൈബിൾ കണക്കാക്കുന്നത്. എല്ലാ ബന്ധങ്ങളും അതായിരിക്കേണ്ട രീതിയിലായിരിക്കുമ്പോൾ നീതി ഉണ്ടാവും. അത് സാമൂഹ്യ നീതി മാത്രമല്ല, മനുഷ്യ പരസ്പരമുള്ള ബന്ധത്തിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലും നിലനിൽക്കേണ്ട ഒന്നാണ് നീതി. ആ നീതിയുടെ നിഷേധത്തെ പാപം എന്നും വിശേഷിപ്പിക്കും. നീതി നിഷേധമാണ് പാപം. പാപത്തിൽ നിന്ന് മോചനം നേടുന്നതിനെ നീതി എന്ന് പറയും. അതിനെയാണ് നീതീകരണം, നീതിമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുക. പാപിയായ മനുഷ്യന് എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാവാൻ സാധിക്കും? എന്താണ് നീതിയുടെ അടിസ്ഥാനം? വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിലാണ് ഈ പ്രമേയം ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലും റോമക്കാർക്കെഴുതിയ ലേഖനത്തിലും ദൈവത്തിൻ്റെ കൃപയാലാണ് മനുഷ്യന് നീതി ലഭിക്കുക. സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല നീതീകരണം. ദൈവം കൃപയാൽ സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ് നീതീകരണം. മനുഷ്യനെ, പാപിയായ മനുഷ്യനെ നീതിമാനാക്കാൻ വേണ്ടി, പാപൻ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം പുത്രനെ മനുഷ്യനായി അവതരിക്കാൻ അനുവദിച്ച് ആ മകൻ്റെ മരണത്തിലൂടെ, ബലിയായി അർപ്പിച്ച സ്വന്തം ജീവിതത്തിലൂടെ മനുഷ്യനെ നീതിമാനാക്കുകയാണ് ദൈവം ചെയ്തത് എന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കും. പാപിയായ മനുഷ്യന് നീതിമാനാവാൻ കഴിയുന്നത് ദൈവം നൽകുന്ന സൗജന്യമായ ദാനത്തിലൂടെയാണ്. എങ്ങനെയാണ് ഈ ദാനം സ്വന്തമാക്കുക? അത് വിശ്വാസത്തിലൂടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിലൂടെ ഈ നീതീകരണം ലഭ്യമാകും. നമുക്ക് പാപപരിഹാരമായി സ്വയം ബലിയായി അർപ്പിച്ചവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ബലിയിൽ നമ്മൾ വിശ്വാസപൂർവ്വം പങ്കുചേരുമ്പോൾ, അവനിലൂടെ ലഭിക്കുന്ന നീതീകരണം എന്ന ദാനം വിശ്വാസം വഴി സ്വീകരിക്കുമ്പോൾ നമ്മൾ നീതിമാന്മാരാകപ്പെടുന്നു, നീതീകരിക്കപ്പെടുന്നു. ഇത് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. നീതിക്ക് വേണ്ടി ഉള്ള ദാഹം, നീതിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടാൻ, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനായിത്തീരാൻ ഉള്ള ദാഹം, ഇതാണോ യേശു ആവശ്യപ്പെടുന്നത്? ഇങ്ങനെയുള്ളവരാണോ യേശു തൃപ്തരാക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഒരു ഭാഗം ഇതാണ്. നീതി എന്ന് പറയുമ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിൽ നിലനിൽക്കുന്ന നീതീകരണം, പക്ഷേ ഇതിന് അതിൻ്റേതായ മറ്റ് ചില മാനങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ നീതി എന്ന പദം 7 തവണ ആവർത്തിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 3:15 വാക്യത്തിലാണ് ആദ്യമായി നീതി എന്ന പദം വരുന്നത്. മാമോദിസ സ്വീകരിക്കാനായി ജോർദാനിലേക്ക് വന്ന യേശുവിനെ സ്നാപകൻ തടഞ്ഞു. ഇത് ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു, നീ എൻ്റെ അടുക്കിലേക്ക് വരുന്നുവോ? അതിന് യേശു കൊടുത്ത മറുപടി ഇതാണ്: ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് പൂർണ്ണമായി നമ്മൾ നിർവഹിക്കണം. ഇതാണ് ഇവിടെ നീതി കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അത് പൂർത്തിയാക്കുക, അതുചിതമാണ്. സ്നാപകനെ സംബന്ധിച്ചും ദൈവപുത്രനായ യേശുവിനെ സംബന്ധിച്ചും നാം ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തിയാക്കുന്നതിനെ നീതി എന്ന് വിശേഷിപ്പിക്കും. 5 അധ്യായത്തിൽ 2 തവണ നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് മധ്യേ നീതി എന്ന പദം നമ്മൾ കാണും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് പറയും, നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവരെക്കുറിച്ച് പറയും. ഇത് രണ്ടും നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിന് 5 അധ്യായം 20 വാക്യത്തിൽ നമ്മൾ കാണും: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ജീവിതം ഒരു പടി കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഫരിസേയ നീതിയുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പാലിക്കേണ്ട ഒരു നീതിയുണ്ട്. ഇവിടെ മനുഷ്യൻ പ്രാവർത്തികമാക്കേണ്ട എന്തോ ഒന്നായിട്ടാണ് നീതിയെക്കുറിച്ച് കാണുക. അപ്പോൾ ദൈവം നൽകുന്ന ദാനം മാത്രമല്ല, ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയും ഈ നീതിയായി പരിഗണിക്കപ്പെടുന്നു. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തനവും ഉണ്ടാകണം. ആ പ്രവർത്തനം ഫരിസേയ നീതി അതിശയിക്കുന്നതായിരിക്കണം. എന്താണ് ഈ ഫരിസേയ നീതി അതിശയിക്കുന്നത്? അത് യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നുള്ള പകരം കിട്ടുന്ന നീതിയല്ല, കിട്ടുന്നതിന് തുല്യമായി തിരിച്ചു കൊടുക്കുന്ന നീതിയല്ല, അർഹിക്കാത്തത് കൊടുക്കുന്ന കരുണയിൽ അധിഷ്ഠിതമായ, ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു നീതി. നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും സൂര്യനുദിപ്പിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിൻ്റെ നീതി. അപ്പോൾ നീതി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അർഹപ്പെട്ടത് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ നീതി ഫരിസേയ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കുകയില്ല. മർത്തായ എഴുതിയ സുവിശേഷം 6 അധ്യായം 1 വാക്യത്തിൽ: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അങ്ങനെയാണ് പി ഒ സി ബൈബിൾ വിവർത്തനം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെയും ദിക്കായോസുനെ എന്ന പദമാണ് നിങ്ങളുടെ നീതി പ്രവർത്തിക്കാതിരിക്കാൻ അഥവാ അനുഷ്ഠിക്കാതിരിക്കാൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നീതി തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നീതിയുടെ പ്രവർത്തനമായി മാറുന്നു. 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയും, നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും. ദൈവരാജ്യത്തിൻ്റെ ഒരു മൂല്യമാണ് നീതി. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് നീതി അന്വേഷിക്കുക എന്നുകൊണ്ട് അർത്ഥമാകുക. അപ്പോൾ ഞാൻ എൻ്റെ സഹജീവികളോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തേണ്ട വലിയ ഒരു ഗുണമാണ്, സവിശേഷണമാണ് നീതി. ഈ നീതി പരസ്പര ബന്ധത്തിൽ പ്രകടമാവണം. പരസ്പരമുള്ള ബന്ധത്തിൽ ഞാൻ മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്ന നീതിപൂർവകമായിരിക്കണം. എനിക്ക് അർഹതപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്കും അർഹതയുണ്ട്. ഈ അർഹതയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവരാജ്യത്തിൻ്റെ അംഗമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നീതി ഉണ്ടാവുക, നീതി പ്രവർത്തിക്കുക. ഇത് പ്രവാചകന്മാർ ആവശ്യപ്പെട്ടതാണ്. പ്രവാചകന്മാരിലൂടെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് യേശു ഇവിടെ എടുത്ത് ആവർത്തിക്കുക. 1-2 ഉദാഹരണങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആമോസ് എഴുതിയ പുസ്തകം, ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് ആമോസ് പറയുക. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. ബലിയർപ്പണങ്ങളും തീർത്ഥാടനങ്ങളും ആരാധനാ ഗാനങ്ങളുടെ ഉരുവിടലും ഒന്നും പോരാ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അത്യാവശ്യമായിട്ടുള്ളത് നീതി പ്രവർത്തിക്കുകയാണ്. സുദാഖ എന്ന് പറയും ഹീബ്രുവിൽ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ജീവിതം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സമൂഹത്തിലെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ നീതി എന്ന് പറയുക. സമൂഹത്തിൽ നിരന്തരം നിലനിൽക്കേണ്ട ഒന്നാണ് നീതി. ഇതുതന്നെയാണ് മിക്കാപ്രവാചകരുടെയും പറയുക. മിക്കാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-8 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ദൈവത്തിന് മുമ്പിൽ വരേണ്ടത്, എന്തു കൊടുത്താലാണ് ദൈവം സംപ്രീതനാവുക, കർത്താവിന് മുമ്പിൽ ഞാൻ എന്തു കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്, അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്, ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്, 1000-ക്കണക്കിന് മുട്ടാടുകളിലും 10,000-ക്കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ, എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ, ആത്മാവിൻ്റെ പാപങ്ങൾക്ക് ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ. മനുഷ്യ, നല്ലതെന്തെന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നല്ലത്? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. നീതി, കാരുണ്യം, വിനയം, ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നീതി പ്രവർത്തിക്കാനാണ് ആവശ്യപ്പെടുക. ഈ നീതിയുടെ പ്രവർത്തനം എല്ലാവരിലും ഉണ്ടാവണം. പ്രവർത്തിക്കുക മാത്രമല്ല, നീതിക്ക് വേണ്ടി ഇവിടെ യേശു പറയുന്നത് നീതി പ്രവർത്തിക്കുന്നവരെക്കുറിച്ചാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചാണ്. സമൂഹത്തിൽ നീതി നടപ്പാകാത്തതിൽ ദുഃഖിക്കുന്നവരാവണം, സമൂഹത്തിൽ നീതി നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരാവണം, അതിനുവേണ്ടി കഴിവത്ത് പരിശ്രമിക്കുന്നവരാവണം. പരിശ്രമം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. 2 ഉദാഹരണങ്ങൾ പഴയ വിധത്തിൽ ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ജെറമിയ 5:1, ജെറൂസലമിൻ്റെ തെരുവീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക, പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക, നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കും. നീതി പ്രവർത്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹത്തോട് ഞാൻ ക്ഷമിക്കും. ഇതാണല്ലോ അബ്രാഹം ചെയ്തത്. സോദോമിന് വേണ്ടി യാചിച്ചപ്പോൾ 10 പേരെങ്കിലും നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ നഗരത്തെ നശിപ്പിക്കുമോ? ഇല്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. 10 പേരെ ഒരു പട്ടണത്തിൽ നീതിയുള്ളവരായി കാണുകയാണെങ്കിൽ ആ നഗരം നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. അബ്രാഹാം പ്രതീക്ഷിച്ചു 10 പേർ അവിടെ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ 10 പേരുണ്ടായിരുന്നില്ല. നമുക്കറിയാം സോദോം നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ജെറമിയായിലൂടെ പറയാണ്, ഒരാളെങ്കിലും ഈ പട്ടണത്തിൽ, ജെറൂസലം നഗരത്തിൽ ഒരാളെങ്കിലും നീതി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തോട് ക്ഷമിക്കും. എസ്കെ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, ജെറൂസലം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ആ നഗരത്തിലെ മ്ലേച്ഛതകളെക്കുറിച്ച്, അനീതികളെക്കുറിച്ച് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവർ. ഇതുതന്നെയല്ലേ യേശു ആവശ്യപ്പെടുന്നത്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. സ്വന്തം ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുക മാത്രമല്ല, സമൂഹത്തിൽ നീതി നടപ്പിലായി കാണണമെന്ന് ആഗ്രഹിക്കുക. അതിനുവേണ്ടി കഴിവത് ശ്രമിക്കുക. ശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക കർത്താവിൻ്റെ മുമ്പിൽ. നീതിക്ക് വേണ്ടിയുള്ള അധ്വാനം ഒരിക്കലും ഫലമണിയാതെ പോവില്ല. മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം നമുക്കറിയാം. കാപട്യത്തിനെതിരെയുള്ള യേശുവിൻ്റെ ശക്തമായ താക്കീതുകളും കുറ്റാരോപണങ്ങളും ആണ്. അതിൽ 23-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കപടനാട്ടിക്കാരാ, നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. നിയമത്തിലെ പ്രാധാന്യമുള്ളവ, ഗൗരവമേറിയവ, നീതി, വിശ്വസ്തത, കാരുണ്യം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീതി തന്നെയാണ്. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയെക്കുറിച്ച് ദുഃഖിക്കുകയാണ്, അതിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അനുദിന ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽപ്പെടും. നീതി നടപ്പാകാത്തതിൽ ദുഃഖിക്കുക മാത്രമല്ല, നീതി നടപ്പിലാക്കാൻ വേണ്ടി സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുന്നതും ഇതിൻ്റെ തന്നെ ഭാഗമാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. ശാരീരികമായി വിശപ്പ് അനുഭവിക്കുന്നവൻ ഏതു വിധേനയും ഭക്ഷണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും നീതിക്ക് വേണ്ടിയുള്ള ദാഹവും ഫലമണിയുക തന്നെ ചെയ്യും. അതുവരെ യത്നിച്ചുകൊണ്ടേയിരിക്കണം. ദൈവരാജ്യം ഇവിടെ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനുവേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കണം, തീക്ഷ്ണമായി പ്രവർത്തിക്കണം, യാചിക്കണം. ദൈവം നൽകുന്ന ദാനമാണ് ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞു. പക്ഷേ നിഷ്ക്രിയനായിരിക്കുന്ന അലസന്മാരുടെ മടിയിലേക്ക് ദൈവം ഇട്ടുകൊടുക്കുന്ന ഒരു ദാനമല്ല അത്. ദൈവം നൽകുന്ന ദാനത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം നൽകുന്ന ഈ ദാനത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ പൗലോസിൻ ലേഖനങ്ങളിൽ നിന്ന് നീതി, നീതീകരണം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന സൗജന്യമായ ദാനമാണ്. കൃപയാലാണ് നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസം വഴിയാണ് ആ കൃപ നമ്മൾ ലഭിക്കുന്നതെന്ന്. പക്ഷേ ഈ വിശ്വാസം പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസമല്ല. അപ്പോൾ പ്രവൃത്തി കൂടാതെ ആരും നീതീകരിക്കപ്പെടുന്നുമില്ല എന്ന് വിശുദ്ധ യാക്കോവ് ഒരു തിരുത്തൽ പറയുന്നുണ്ട് പൗലോസിൻ്റെ ലേഖനത്തിന്, അഥവാ ഒരു വ്യാഖ്യാനവും വിശദീകരണവും. യാക്കോവ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ വിശ്വാസവും പ്രവൃത്തിയും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. 14-24 വാക്യങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ, എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവന് രക്ഷിക്കാൻ കഴിയുമോ? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ഒരു വിശ്വാസമാണ് ഇവിടെ ആവശ്യപ്പെടുക. നീതിക്കു വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർ നീതി പ്രവർത്തിക്കാനായിട്ട്, നീതി ഇവിടെ നടപ്പിലാവാനായിട്ട് സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കും. ഇപ്രകാരമുള്ള ഒരു ആഹ്വാനം, ഇപ്രകാരമുള്ള ഒരു മനോഭാവം, ഇത് യേശു ഇവിടെ ആവശ്യപ്പെടുകയാണ്. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. അവർ സംതൃപ്തരാക്കപ്പെടും. എപ്പോഴാണ്? ഇപ്പോൾ തന്നെ ആ നീതിയുടെ ഫലം അനുഭവിക്കാൻ തുടങ്ങും. ദൈവരാജ്യം പൂർണ്ണമായി ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ നീതി പൂർണ്ണമായി നടപ്പിലാവും, എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവും. അതുവരെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം. നിഷ്ക്രിയരായിരിക്കാൻ സാധിക്കില്ല, നിരാശരായി പിൻവാങ്ങാനും സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിയും അക്രമവും ഒക്കെ കാണുമ്പോൾ ഇനി ഇതിന് മാറ്റമുണ്ടാകുമോ, ഇവിടെ അധ്വാനിച്ചിട്ടെന്തു ഫലം എന്ന് കരുതി പിന്മാറുന്ന, നിരാശപ്പെട്ടു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. ഇവിടെ നിരാശയ്ക്ക് സ്ഥാനമില്ല. ദൈവം തന്നെ ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന നീതിനിഷ്ഠമായ നിയമനിർമ്മാണങ്ങൾ അനേകം ആയിരക്കണക്കിന് അഥവാ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും ഫലമാണ്. പല സാമൂഹ്യ വിപ്ലവങ്ങളും ഇപ്രകാരമുള്ള നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഫലമായിരുന്നു. പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നത്, പുതിയ ഭരണകൂടങ്ങൾ സംജാതമാകുന്നത്, പുതിയ ഭരണക്രമങ്ങൾ കടന്നു വരുന്നത് ഇപ്രകാരമുള്ള നീതിയുടെയും നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഫലമാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ തൃപ്തരാക്കപ്പെടുക തന്നെ ചെയ്യും.